ബയാൻ വിശദീകരണം എന്നാണ് അർത്ഥം. ബയാൻ, ബയാൻ ചെയ്യുക, വിശദീകരണം. നേരത്തെയുള്ള അസലുകളിൽ ഈ പദം വന്നുപോയിട്ടുണ്ട്. ബയാൻ, ബയാനുല്ലാഹി, അള്ളാഹുവിന്റെ വിശദീകരണം. സുബ്ഹാനഹു, ആരെക്കുറിച്ചുള്ള വിശദീകരണം? ലിയൗലിയ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളെക്കുറിച്ച്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അസലിനെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. വലിയുൻ, അതിന്റെ ജം ആണ് ഔലിയ. വലിയുൻ ഔലിയാവ്. ഈ പദം മലയാളത്തിലും ധാരാളമായി പ്രയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പരിചിതമായൊരു പദമായിരിക്കും ഔലിയാക്കൾ അല്ലെങ്കിൽ ഔലിയാഹ് എന്ന പദം. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചുള്ള വിശദീകരണം, അതാര് വിശദീകരിക്കുകയാണ്? അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ്. ബയാനുല്ലാഹി, അള്ളാഹുവിന്റെ ബയാനാണ്. വലിയുൻ, അതാണ് മുഫ്റദ്, അതിന്റെ ജം ആണ് ഔലിയാഉൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചുള്ള വിശദീകരണം, ബയാൻ. വതഫ്രീഖുഹു ബൈനഹും, തഫ്രീഖ് വേർതിരിക്കുക എന്നാണ്. തഫ്രീഖ് വേർതിരിക്കുക, ഫറഖ യുഫരീഖു തഫ്രീഖ്. വതഫ്രീഖുഹു ബൈനഹും, വേർതിരിച്ച് വിശദീകരിക്കുകയും ചെയ്യുക. ബൈനഹും, അവർക്കിടയിൽ. വബൈനൽ മുത്തശബ്ബിഹീന ബിഹിം, മുത്തശബ്ബിഹീങ്ങൾ, നേരത്തെ അത് വന്നുപോയിട്ടുണ്ട് ആ പദം. ബിഹിം എന്ന് പറഞ്ഞാൽ അവരെ പോലെ, അള്ളാഹുവിന്റെ ഔലിയാക്കളെപ്പോലെയുള്ളവരെ വേർതിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും. അപ്പൊ അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ ആരാണ്? മുത്തശബ്ബിഹീങ്ങൾ ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളെപ്പോലെ നടിക്കുന്നവർ, അഭിനയിക്കുന്നവർ, അതായത് ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു അസലാണ്. അതാണ് മുത്തശബ്ബിഹീങ്ങൾ, അവരെപ്പോലെ, അവരെപ്പോലെയുള്ളവർ. യഥാർത്ഥത്തിൽ അവർ ഒറിജിനലല്ല, അവരെപ്പോലെ നടിക്കുന്നവർ, അവരെപ്പോലെ വാദിക്കുന്നവർ, അവരെപ്പോലെ അഭിനയിക്കുന്നവരെ സംബന്ധിച്ച് അതിനെ വേർതിരിച്ച് കാണിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ ബയാൻ. അവ രണ്ട് കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചുള്ള ബയാൻ. രണ്ട്, ആരാണ് അള്ളാഹുവിന്റെ ഒറിജിനൽ ഔലിയാക്കള്, ഡ്യൂപ്ലിക്കേറ്റുകൾ ആരാണ്? അവരെ തഫ്രീഖ് ചെയ്ത് കാണിക്കുക, അവരെ വേർതിരിച്ച് കാണിക്കുക. അല്ലെ, ഹക്കും ബാത്തിലും വേർതിരിക്കുക എന്ന് പറഞ്ഞ പോലെ, ആരാണ് ഒറിജിനൽ, ആരാണ് ഡ്യൂപ്ലിക്കേറ്റ്? അതാണ് മുത്തശബ്ബിഹീൻ, അവരെ പോലെ നടിക്കുന്നവർ. തശബ്ബഹ, അവരെ പോലെ നടിക്കുന്നവരെ വേർതിരിക്കുകയും ചെയ്യുക. അവരാരാണ് അങ്ങനെ നടിക്കുന്ന ആളുകൾ? മിൻ അഇദാ ഇല്ല, അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അദുവുൻ മുഫ്റദ്, അതിന്റെ ജം ആണ് അഇദാഉൻ. അങ്ങനെ ഔലിയാക്കളെ പോലെ നടിക്കുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരാരാണ്? അഇദാഉള്ളാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളാണ് അവർ. അള്ളാഹുവിന്റെ ശത്രുക്കളായ ഔലിയാക്കളെ പോലെ അഭിനയിക്കുന്നവരുടെ, നടിക്കുന്നവരെ, അവരെ വേർതിരിക്കുകയും അള്ളാഹുവിന്റെ ഒറിജിനൽ ഔലിയാക്കൾ ആരാണ് അവരെ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് അഞ്ചാമത്തെ അസ്ല. അദുവ് മുഫ്റദ്, അതിന്റെ ജം ആണ് അഇദാ. വലിയുൻ, അതിന്റെ ജം ആണ് ഔലിയാ. തഫ്രീഖ്, വേർതിരിക്കല്. മിൻ അഇദാ ഇല്ലാഹി, അള്ളാഹുവിന്റെ ശത്രുക്കളിൽ നിന്നും അവരെ പോലെ നടിക്കുന്ന ആളുകളെ വേർതിരിക്കുകയും ചെയ്യുക. കാരണം അവരെ വേർതിരിച്ച് കാണിക്കൽ നിർബന്ധമാണ്. ആ ശത്രുക്കൾ ആരാണാൽ? മുനാഫിഖീൻ, മുനാഫിഖുൻ, മുനാഫിഖീൻ. അറിയാലോ, മുനാഫിഖുൻ, മുനാഫിഖൂന, മുനാഫിഖുൻ, മുനാഫിഖുൻ, മുനാഫിഖീൻ. മുനാഫിഖീങ്ങളായ, കപട വിശ്വാസികളായ, അള്ളാഹുവിന്റെ ശത്രുക്കളിൽ, അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. ആരൊക്കെയാണ് അവര്? ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ മുനാഫിക്കീങ്ങളുണ്ട്, വൽ ഫുജ്ജാർ, ഫുജ്ജാരിങ്ങളുണ്ട്. ഫുജ്ജാർ, ഫാജിറിന്റെ ജം ആണ് ഫുജ്ജാർ. അതൊക്കെ ജം ആയിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഔലിയാ, അഇദാ, മുനാഫിഖീൻ, ഫുജ്ജാർ. ഫാജിറിന്റെ ജം ആണ് ഫുജ്ജാർ. ഫാജിറിൻ, തെമ്മാടി, അതിന്റെ ജം ഫുജ്ജാർ, തെമ്മാടികൾ. തോന്നിവാസികൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഫുജാരിങ്ങളായ മുനാഫിക്കുകളായ അള്ളാഹുവിന്റെ ശത്രുക്കളിൽപ്പെട്ട ഔലിയാക്കളെപ്പോലെ നടിക്കുന്ന ആളുകളെ വേർതിരിക്കുകയും ആരാണ് ഒറിജിനൽ ഔലിയാക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ബയാൻ ചെയ്യുകയും ചെയ്യുക, അതാണ് അഞ്ചാമത്തെ അസൽ. മനസ്സിലാലോ, ഇതാണ് അഞ്ചാമത്തെ അസൽ. അപ്പൊ നേരത്തെ നാലാമത്തെ അസൽ തന്നെ ഇരുന്നു, ഒറിജിനൽ ആലിമീങ്ങൾ ആരാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആലിമീങ്ങൾ ആരാണ്, ഫിഖ് എന്താണ്, ഇൽമ എന്താണ്, എന്താണ് യഥാർത്ഥത്തിലുള്ള ഇൽമ, ആരാണ് യഥാർത്ഥത്തിലുള്ള ആലിമ്, അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമായിരുന്നു നാലാമത്തെ അസല്. അപ്പൊ അതെങ്ങനെയുള്ളവരാണ് ഒറിജിനൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ത്, ഔലിയാക്കള്. വളരെയധികം തെറ്റിദ്ധാരണകൾ ആളുകളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണിത്, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ളത്. കാരണം ഔലിയാക്കൾ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നത്തെ പല മുസ്ലിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ചില പ്രത്യേകമായ ജാറങ്ങളും ദർഗകളുമാണ്. ആ പദം കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അത്തരത്തിലുള്ള ദർഗകളും ജാറങ്ങളെക്കുറിച്ചുമാണ്, അത്തരത്തിലുള്ള ഖബറുകളെ സംബന്ധിച്ചാണ്, അതല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന പ്രത്യേകമായ സിദ്ധികൾ കാണിക്കുന്ന ചില പ്രത്യേകമായ ഒരു ടീം ഒരു ആളുകളാണ് ഔലിയാക്കൾ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ചിന്തയാണ്, ഒരു വിചാരമാണ്, ഒരു പൊതുധാരണയാണ് ഇന്നത്തെ മുസ്ലിങ്ങൾക്കിടയിലുള്ളത്. അപ്പൊ അവരൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾ എന്നുള്ളതാണ്. അവരൊക്കെ ആരെങ്കിലും എതിർത്താൽ അവൻ ഔലിയാക്കളെ എതിർത്തവനായി, ഔലിയാക്കളോട് ശത്രുത വെച്ച് പുലർത്തുന്നവനായി, ഔലിയാക്കളെ സ്നേഹിക്കാത്തവനായി. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അസലാണത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഖബറാരാധനയിലേക്കൊക്കെ പോകുന്നത്, ആളുകൾ ഷിർക്കിലേക്ക് എത്തിപ്പെടുന്നത്. ആരാണ് ഒറിജിനൽ എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഔലിയ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതാണ് അഞ്ചാമത്തെ അസലായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്, ഉസൂല് സിത്തയിൽ വിശദീകരിച്ചിട്ടുള്ളത്. വയക്ഫി ഫി ഹാദാ, എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതിന് മതി, കഫായക്ഫി മതി ഫി ഹാദാ, ഇതിന് തെളിവായിട്ട് മതി, ആയത്തുൻ മിൻ സൂറത്തി ആൽ ഇംറാൻ, ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ ഈ ആയത്ത് മതി ഇതിന് തെളിവായിട്ട്. കഫായക്ഫി മതി, അപ്പൊ ഇതിന് തെളിവായിട്ട് ആരാണ് യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്, ആരാണ് ഒറിജിനൽ, ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ആയത്ത് മതി. ആൽ ഇംറാനിലെ ആയത്ത് ഏതാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്ബുക്കുമുല്ലാഹ് എന്ന ആയത്ത്, ആൽ ഇംറാനിലെ 31-ാമത്തെ ആയത്ത് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന ആയത്ത് തെളിവായിട്ട് മതി. ആയത്തിൽ എന്താണ് തെളിവ്, ഈ ആയത്തിൽ എന്താണ് തെളിവ് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ ഇത്തിബായി ചെയ്യണമെന്നാണ്, എങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. ഈ ആയത്ത് മതി തെളിവായിട്ട്. ആയത്തിന്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ ഇത്തിബായി ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ആയത്തുൻ ഫി സൂറത്തിൽ മായിദ, അതേപോലെ തന്നെ മായിദയിലെ ഈ ആയത്തും അതിന് തെളിവായിട്ട് മതി. വഹിയ ഖൗലുഹു യാ അയ്യുഹല്ലദീൻ ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരാണ് സ്വന്തം ദീനിൽ നിന്ന് മുർത്തദായി പോകുന്നത്, ഫസൗഫ യതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു മറ്റൊരു ഖൗമിനെ കൊണ്ടുവരും, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും, അങ്ങനെയുള്ള മറ്റൊരു ഖൗമിനെ അള്ളാഹു നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മുർത്തദായി പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹു മറ്റൊരു ഖൗമിനെ കൊണ്ടുവരും. ആ ഖൗമിന്റെ പ്രത്യേകത എന്താണ്, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അള്ളാഹു അവരെ സ്നേഹിക്കും, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കും, അങ്ങനെയുള്ള വേറൊരു ഖൗമിനെ അള്ളാഹു കൊണ്ടുവരും. മാഇദയിൽ 54-ാമത്തെ ആയത്ത്. അപ്പൊ ഈ ആയത്തിൽ പറയുന്ന തെളിവ് എന്താണ്, വിശദീകരണം വരുന്നുണ്ട്. ആയത്തുൻ ഫി യൂനുസ്, അതേപോലെ വിശുദ്ധ ഖുർആനിലെ യൂനുസിലെ ഒരായത്തും, വഹിയ ഖൗലുഹു ഏതാണായത്, അലാ ഇന്ന ഔലിയ അല്ലാഹ ഇലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. എന്താണ് ആയത്തിന്റെ അർത്ഥം, അലാ നിങ്ങൾ അറിയുവിൻ, നിങ്ങൾ മനസ്സിലാക്കുവിൻ. ഇന്ന അവലിയ അള്ളാഹി, അള്ളാഹുവിന്റെ അവലിയാക്കൾ ആരാണ്? ലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല. അള്ളാഹുവിന്റെ അവലിയാക്കള് അവർ വ്യസനിക്കണ്ട, അവർ ദുഃഖിക്കണ്ട. അവരാരാണവർ? അല്ലദീന, അവർ ഒരു കൂട്ടരാണ്. ആമനു, അവർ ഈമാനുള്ളവരാണ്. വക്കാനു യത്തഖൂൻ, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുമാണ്, തഖ്വയുള്ളവരുമാണ്, മുത്തഖീങ്ങളുമാണ്. വല്ലദീന ആമനു, അവർ ഈമാനുള്ളവരാണ്. വക്കാനു യത്തഖൂൻ, അവർ തഖ്വയുള്ളവരുമാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുമാണ്. യൂനുസിലെ 62-63 ആയത്. അപ്പോൾ ഇതിനെ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകളാണ് അതൊക്കെ. ഈ ആയത്തുകളിലൂടെ തന്നെ ആരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾ എന്നുള്ളതിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അവ മൂന്ന് ആയത്തുകൾ, മൂന്ന് സൂറത്തുകളിൽ നിന്ന് മൂന്ന് ആയത്തുകൾ, ഇതൊക്കെ നമ്മളെ ഹിഫലാക്കേണ്ട ആയത്തുകളാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ഈ ആയത്തുകൾ മതി അതിന് തെളിവായിട്ട്. സുമ്മ സോറൽ അംറു, പിന്നീട് കാര്യമായി തീർന്നു. അപ്പൊ ഇതാണ് സംഗതി. ഇത് ഈ ആയത്തുകളിലൂടെ ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ പിന്നീട് കാര്യമായി തീർന്നു. എന്തായി തീർന്നു? ഇന്ദ അക്സരി മൻ യദ്ദഇൽ ഇൽമ്, അറിവുണ്ടെന്ന് വാദിക്കുന്ന അധിക പേരുടെയും അടുത്ത് പിന്നീട് കാര്യമായി തീർന്നു. ജാഹിലിയങ്ങളുടെ അടുത്തല്ല, അറിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പിന്നീട് എന്തായി തീർന്നു ഈ വിഷയം? ഇദ്ദാ യദ്ദഇ, വാദിക്കുക. നേരത്തെ അത് വന്നു പോയിട്ടുണ്ട്, നേരത്തെയുള്ള അസലുകളിൽ അത് വന്നു പോയിട്ടുണ്ട് ആ പദം. ഇൽമുണ്ടെന്ന് വാദിക്കുന്ന അധിക പേരുടെ അടുത്തും പിന്നീട് ഈ വിഷയം എന്തായിത്തീർന്നു? ആ അറിവുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ ആരാണ്? അന്നഹു മിൻ ഹുദാതിൽ ഖൽഖി, മനുഷ്യർക്ക് വെളിച്ചം കൊടുക്കുന്ന ആളുകളാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ഹാദിൻ ഹുദാത്ത്, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവർ, ജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവർ. ഖൽഖ്, സൃഷ്ടികൾ. അപ്പൊ മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്ന് വാദിക്കുന്ന ഹാഫിലുൻ, അതിന്റെ ജമാണ് ഹുഫാദ്, കാവൽക്കാർ എന്നാണ് അർത്ഥം. ഷറഇന്റെ കാവൽക്കാരാണ് എന്ന് വാദിക്കുന്ന, അപ്പൊ ഷറഇന്റെ കാവൽക്കാരാണെന്ന് വാദിക്കുന്ന, ജനങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു എന്ന് വാദിക്കുന്ന, അറിവുണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പിന്നീട് ഈ വിഷയം എന്തായി തീർന്നു? അതാണ് പറഞ്ഞു വരുന്നത്. നേരത്തെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വിശദീകരണമൊക്കെ അങ്ങനെ തന്നെയാണ്. നേരത്തെ യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാരാരാണ്, ഡ്യൂപ്ലിക്കേറ്റ് പണ്ഡിതന്മാരാണ് എന്നുള്ളത് വിശദീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഇതേ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നീട് കാര്യം എന്തായി തീർന്നു? ഒറിജിനൽ പണ്ഡിതന്മാര് സിന്ദീഖീങ്ങളും മജ്നൂനുകളായി തീർന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്റെ ഒരു പ്രത്യേകതയാണത്. ആ കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ പച്ചയായിട്ടുള്ള അവസ്ഥകൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇത് ഇന്ന് അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്നത് തോന്നിപ്പോകും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രത്തോളം ഖുർആൻ വിശദീകരിച്ച ഈ സംഗതി ജനങ്ങൾക്ക് നേർമാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ദീനിന്റെ കാവൽക്കാരാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന അറിവുള്ള ആളുകളുടെ അടുക്കൽ പിന്നീട് ഈ കാര്യം എന്തായി തീർന്നു? ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്തായി? ഇല അന്നല്ല ഔലിയ, അവരുടെ അടുത്ത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ലാ ബുദ്ധ ഫീഹിം മിൻ തർക്കിത്തിവാഇ റുസുൽ, പ്രവാചകന്മാരെ പിൻപറ്റുന്നത് ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനെ ഇത്തിബാഇ ചെയ്യൽ നിർബന്ധം എന്നാ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഷറഇന്റെ കാവൽക്കാരി എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അടുത്ത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്തായി തീർന്നു? റസൂലുള്ളാഹിനെ ഇത്തിബാഇ ചെയ്യുന്നത് ഒഴിവാക്കണം, എങ്കിലേ എന്തായിത്തീരുള്ളൂ, ഔലിയാക്കളായി തീരുള്ളൂ എന്നുള്ളിടത്തേക്കെത്തി അല്ലേ. നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായി തീർന്നു. നിസ്കരിക്കാത്ത ആളുകളാണെന്ന് ഔലിയ അല്ലെ, നിസ്കരിക്കണില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഔലിയാണ്. ജനങ്ങളെല്ലാവരും നോമ്പ് നോൽക്കുമ്പോൾ നോമ്പ് നോൽക്കണില്ലെങ്കിൽ അയാൾ ഔലിയാണ്. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിനെ ഇത്തിബാഇ ചെയ്യല് ഒഴിവാക്കണം. വമൻ തബിഅഹും ഫലൈസ മിൻഹും, അങ്ങനെ ആരെങ്കിലും ഇത്തിബാഇ ചെയ്യുകയാണെങ്കിലോ അവരെന്തല്ല ഔലിയാക്കളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെത്തി. അവൻ തബ്യഹും, അവരാരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ ഫലൈസ മിൻഹും, അവൻ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല അപ്പൊ റസൂലുള്ളാഹിനെ ഇത്തിബായി ചെയ്യരുത്. കാരണം ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് വേറെ പ്രത്യേകമായിട്ടുള്ളൊരു ദറജയാണ്. അവർക്ക് പിന്നെ നിസ്കാരം നോമ്പൊന്നുണ്ടാവില്ല. ഈ ഒരു ദറജയിലേക്ക് അവരെത്തുന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹിനെ ഇത്തിബായി ചെയ്യരുത്, അത് ഒഴിവാക്കണം. അങ്ങനെ ആരെങ്കിലും ഇത്തിബായി ചെയ്താലോ അവർ ഔലിയാക്കളിൽ പെട്ടവരല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെത്തി. അതേപോലെ വലാബുദ്ധ, നിർബന്ധമാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെത്തി. വലാബുദ്ധ, അനിവാര്യമാണ് നിർബന്ധമാണ് എന്നുള്ളിടത്തേക്ക് വരെ കാര്യങ്ങളെത്തി. എന്ത് മിൻ തർക്കിൽ ജിഹാദ്, ജിഹാദ് ഒഴിവാക്കണം. ജിഹാദ് ഒഴിവാക്കൽ നിർബന്ധമാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെത്തി. ഫമൻ ജാഹദ, ആരെങ്കിലും ജിഹാദ് ചെയ്താലോ ഫലൈസ മിൻഹും, അവനെന്തല്ല ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നുള്ളതായി തീർന്നു പിന്നീട് ലോകത്തിന്റെ അവസ്ഥ, മുസ്ലിങ്ങളുടെ അവസ്ഥ. അപ്പൊ ജിഹാദ് ചെയ്യൽ, അതിന്റേതായ സന്ദർഭങ്ങളിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്, നിർബന്ധമാണ്. എന്നാൽ ഈ ആളുകളുടെ അടുത്ത് എന്താണ്, ജിഹാദ് ഒഴിവാക്കണം. ജിഹാദ് ചെയ്താലോ അവൻ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി ഇത്തിബായി ചെയ്താലോ അവൻ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി ഇത്തിബായി ചെയ്യരുത്, ജിഹാദ് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഔലിയാക്കളിൽ പെടുള്ളൂ. അതേപോലെ വലാബുദ്ധ മിൻ തർക്കിൽ ഈമാൻ, ഈമാൻ ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇവരുടെ അടുത്ത്. ഇവരാണെന്ന് ദീനിന്റെ കാവൽക്കാരി എന്ന് അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് ഈ ആളുകളാണ്. ഇവരുടെ അടുത്ത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇതാണെന്ത്, വലാബുദ്ധ മിൻ തർക്കിൽ ഈമാൻ, ഈമാൻ തന്നെ ഒഴിവാക്കണം. വത്തഖ്‌വ, അതേപോലെ തന്നെ തഖ്‌വയും ഒഴിവാക്കണം. ഫമൻ തഅഹദ ബിൽ ഈമാനി വത്തഖ്‌വ, ഇനി ആരെങ്കിലും തഖ്‌വയും ഈമാനും മുറുകെ പിടിച്ച് ജീവിച്ചോ. തഅഹദ ബിൽ ഈമാനി വത്തഖ്‌വ, അപ്പൊ ഈമാനും തഖ്‌വയും ഒഴിവാക്കാണ് വേണ്ടത്. എന്നാൽ ഈമാനും തഖ്‌വയും ആരും മുറുകെ പിടിച്ച് ജീവിച്ചോ. നേരത്തെ പറഞ്ഞ ആയത്തുകൾ പറഞ്ഞല്ലോ, ആയത്ത് പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ് ഇവർ വാദിക്കുന്നത്. ആയത്തിൽ എന്ത് പറഞ്ഞോ അതിന് നേരെ വിരുദ്ധം. നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞു ആരാണ് ഔലിയാക്കൾ എന്നുള്ള, അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ എന്നാണ് യൂനുസിൽ ആയത്തിൽ എന്ന് പറഞ്ഞത്. അതിന്റെ നേരെ എതിര്, ഔലിയായി കഴിഞ്ഞാൽ, വലിയ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഈമാനും തഖ്‌വയും ഉണ്ടാകാൻ പാടില്ല. ഇനി ആരെങ്കിലും ഫമൻ തഅഹദ ബിൽ ഈമാനി വത്തഖ്‌വ, ആരെങ്കിലും തഖ്‌വയും ഈമാനും മുറുകെ പിടിച്ചാലോ ഫലൈസ മിൻഹും, അവനെന്തല്ല ഔലിയാക്കളിൽപ്പെട്ടവനല്ല എന്നുള്ളിടത്തേക്കാണ് ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ആയിത്തീർന്നത്. അത്രത്തോളം മോശമായ ഒരു ദുരവസ്ഥയിലേക്ക് വരെത്തിപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യാണ്, ഇതാണ് ഇന്നത്തെ സ്ഥിതിയെങ്കിൽ, യാ റബ്ബനാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഇന്നക സമീഉദ് ദുആ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ ആ സമൂഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് വേദനിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഇതാണ് സ്ഥിതിയെങ്കിൽ, റബ്ബന ഞങ്ങളുടെ റബ്ബേ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, ഞങ്ങൾ അഫുവും ആഫിയത്തു നിന്നോട് ചോദിക്കുന്നു. ഇന്നക സമീഉദ് ദുആ, നീ ദുആ കേൾക്കുന്നവനാണല്ലോ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവനാണല്ലോ എന്നുള്ളത് അദ്ദേഹം ദുആ ചെയ്യുകയാണ് അഞ്ചാമത്തെ അസലിന്റെ അവസാന ഭാഗത്ത്. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ അസല്. അതിന്റെ മത്തനിൽ പറഞ്ഞത് ഒറിജിനൽ ഔലിയാക്കൾ ആരാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കൾ ആരാണ്, ഒറിജിനൽ ഔലിയാക്കളെ പോലെ നടിക്കുന്ന ആളുകളെ അവരെ വേർതിരിച്ച് കാണിക്കുക. എന്നിട്ട് അതിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചു തെളിവായിട്ട്. അതിനുശേഷം പിന്നീട് സമൂഹം എത്തിപ്പെട്ട അവസ്ഥ, ജനങ്ങളെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഷറഈന്റെ കാവൽക്കാർ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് എന്തായി, റസൂലുള്ളാഹി ഇത്തിബാഅ് ചെയ്ത് ഒഴിവാക്കണമെങ്കിലേ ഔലിയാക്കളിൽ പെടുള്ളൂ എന്നടുത്തുകായി. ജിഹാദ് ഒഴിവാക്കണം, ഒറ്റ ഒഴിവാക്കണം, എങ്കിലേ ആരുടെ കൂട്ടത്തിൽപ്പെടുള്ളൂ, ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെടുള്ളൂ. അതേപോലെ തന്നെ ഈമാനും തഖ്‌വയും ഉണ്ടാകരുത്, ഈമാനും തഖ്‌വയും ഉണ്ടായാൽ അവനെന്തല്ല ഔലിയാക്കളിൽ പെട്ടവനല്ല എന്നുള്ളിടത്തേക്കാണ് പിന്നീട് കാര്യങ്ങൾ ആയിത്തീർന്നത്. അറിവുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ പോലും അങ്ങനെയാണ് പിന്നീട് ഈ കാര്യത്തെ അവതരിപ്പിച്ചത്. ഇതാണ് അഞ്ചാമത്തെ അസലായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വലിയ എന്നുള്ളത് എന്താണ്. വലിയ മലയാളത്തിൽ അതിന് പല അർത്ഥങ്ങളും നമ്മൾ പറയും. അതിൽ പറഞ്ഞ ഒരർത്ഥമാണ് ഔലിയാക്കൾ എന്നുള്ളത്. വലിയ ഔലിയ എന്നുള്ളത് അതിന്റെ അറബി പദം തന്നെയാണ്, ഔലിയാ. അതിന്റെ ബേസിക് ആയിട്ടുള്ള അസലി ആയിട്ടുള്ള അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒറിജിനലിനെയും ഡ്യൂപ്ലിക്കേറ്റിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വലിയ ആരാണെന്നുള്ളത് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അൽ വിലായത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ് വലിയി എന്നുള്ള പദം ഉണ്ടാകുന്നത്. വിലായത്ത് അല്ലെങ്കിൽ വലായത്ത് എന്നും പറയാം. വലിയ എന്നുള്ള പദത്തിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്ന ലിദ്ദുൽ അദാവ, അദാവത്തിന്റെ ലിദ്ദാണെന്ത്? വിലായത്ത്. വിലായത്ത് അതിന്റെ ലിദ്ദാണെന്ത്? അദാവത്ത്. അദാവത്ത് പറഞ്ഞാൽ ശത്രുത എന്നാണ്. ശത്രുത അദാവത്ത്. അപ്പൊ വിലായത്ത് എന്തായിരിക്കും? അതിന്റെ നേരെ ലിദ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിക്കുകയാണ്. ഇത് ടെസ്റ്റിലില്ല. അസ്ലുൽ വിലായത്തി, വിലായത്തിന്റെ അസ്ല് അൽ മഹബ്ബത്ത് വൽ ഖുർബത്ത്. അപ്പൊ വിലായത്ത് അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ അവലിയ, അതിന്റെ അസ്ല് തന്നെ അതിന്റെ അർത്ഥം എന്താണ്? മഹബ്ബത്തും ഖുർബത്തുമാണ്, സ്നേഹം. അതേപോലെ തന്നെ ഖുർബത്ത്, ഖുർബത്ത് പറഞ്ഞാൽ അടുപ്പം. അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ് യഥാർത്ഥത്തിൽ വലിയ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അതാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള അടുപ്പം, ഖുർബത്ത്, അള്ളാഹുവിനോടുള്ള സാമീപ്യം. അപ്പൊ അതാണ് അതിന്റെ അസല്, വിലായത്തിന്റെ അസല്. ആ പദം അതിന്റെ അസലിയായിട്ടുള്ള അർത്ഥം എന്താണ്? മഹബ്ബത്തും ഖുർബത്തും. മഹബ്ബത്ത് സ്നേഹം, ഖുർബത്ത് അടുപ്പം, സാമീപ്യം. ഇത് മനസ്സിലാക്കി തന്നെ ആരാണ് ഔലിയ എന്നുള്ളത് പെട്ടെന്ന് തിരിയും. കാരണം മഹബ്ബത്തും ഖുർബത്തും അതില്ലാത്തൊരാളെങ്ങനെ ഔലിയാണ്? ഔലിയ എന്നുള്ള പദത്തിന്റെ അസലിയായിട്ടുള്ള അർത്ഥം തന്നെ അതാണ്, മഹബ്ബത്തും ഖുർബത്തും. മലയാളത്തിലുള്ള അർത്ഥം നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക, മഹബ്ബത്ത് ഖുർബത്ത്. അപ്പൊ ഇതുണ്ടോ നോക്കിയാൽ മതി, എങ്കിൽ അവൻ ഒറിജിനലാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ആ ഖുർബത്ത്. ഇവിടെ തീമ വിശദീകരിക്കുകയാണ്. വാസ്ലുൽ അദാവത്തി, അദാവത്തിന്റെ അസൽ എന്താണ്? ബുഗ്ലും ബുഅദുമാണ്. ബുഗ്ല് ദേഷ്യം, കോപം. ബുഅദ് അകൽച്ച. അതിന്റെ നേരെ ലിദ്ദാണ് വിലായത്ത്. അദാവത്ത് എന്താണ്? ശത്രുതയാണല്ലോ. അത് ദേഷ്യമാണ്, അത് അകൽച്ചയാണ്. എന്നാൽ വിലായത്ത് അതിന്റെ ലിദ്ദാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് മഹബ്ബത്തും ഖുർബത്തുമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അതിന്റെ അടിസ്ഥാനം. അള്ളാഹുവിനോടുള്ള സാമീപ്യാണ് വിലായത്തിന്റെ അടിസ്ഥാനം. അവനാണ് വലിയ, അവരാണ് ഔലിയാക്കൾ. എന്നിട്ട് പറയണ വഖദ് ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നൽ വലിയ സുമ്മിയ വലിയൻ. വലിയ വലിയ അങ്ങനെ ആ പേര് പറയപ്പെടാനുള്ള കാരണം മിൻ മുവാലാത്തിഹി ലിത്താഅത്തി. ആ പേര് പറയപ്പെടാനുള്ള കാരണം തന്നെ എന്താ അറിയോ? വലിയ എന്നുള്ള പേര് പറയപ്പെടാനുള്ള കാരണം തന്നെ ആ മുവാലാത്തിൽ നിന്നുണ്ടാകുന്നതുകൊണ്ടാണ്. മുവാലാത്ത് പറഞ്ഞാല് തുടർച്ചയായിട്ട് ചെയ്യാന്നർത്ഥം. മുവാലാത്ത് എന്ത്? ലിത്താഅത്തി, പുണ്യകർമ്മങ്ങൾ. ആ പുണ്യകർമ്മങ്ങൾ ധാരാളമായിട്ട് തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ആ പേര് തന്നെ വന്നത്. ആ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായിട്ട് എല്ലാ സന്ദർഭത്തിലും ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട് വൽ അവ്വലു അസ്സഹു. ഇതില് ഒന്നാമത്തെ അർത്ഥമാണ് ഏറ്റവും സ്വഹീഹായിട്ടുള്ളത്. ഇതൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ തന്നെയാണ്. അപ്പൊ മഹബ്ബത്ത് ഖുർബത്ത്, ഇതാണ് അതിന്റെ അസ്ലിയായിട്ടുള്ള അർത്ഥം. അതായത് അദാവത്തിന്റെ ലിദ്ദ്, ഓപ്പോസിറ്റ്. അദാവത്ത് പറഞ്ഞാൽ ശത്രുത. അപ്പൊ വിലായത്ത് സ്നേഹബന്ധം, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സാമീപ്യം. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് നേരെ തിരിച്ചല്ലേ, സൽക്കർമ്മങ്ങൾ ഒഴിവാക്കണം. എല്ലാവരും നോമ്പ് വിൽക്കുമ്പോൾ ഇന്നത്തെ ഔലിയാക്കൾ എന്താ? നോമ്പ് വിൽക്കൂല. എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഇന്നത്തെ ഔലിയാക്കൾ നിസ്കരിക്കൂല. കള്ളുണ്ടാവും, കഞ്ചാവ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇന്ന് ഔലിയാക്കളായിട്ട് പറയപ്പെട്ടു. അപ്പോൾ ഈ ഔലിയ അല്ലെങ്കിൽ വലിയ എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം തന്നെ എന്താണ്? മഹബ്ബത്താണ്, ഖുർബത്താണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കലാണ്. അപ്പൊ ഇബാദത്തുകൾ ഒഴിവാക്കുന്ന ഒരാളെന്തല്ല, ഒറിജിനലല്ല, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ അർത്ഥം മനസ്സിലായത് തന്നെ എന്താണ്? ആരാണ് ഒറിജിനൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. തുടർച്ചയായിട്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ളതാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഹിൽ, ഈ ഷറഹിൽ അല്ലാതെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഫതാവയിൽ അദ്ദേഹം പറഞ്ഞു, ആരാണ് വലിയ? മൻ കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയ. സിമ്പിളായിട്ട് അദ്ദേഹം ആരാണ് വലിയ എന്നുള്ളത് വിശദീകരിച്ചു. മൻ കാന മുഅ്മിനൻ തഖിയൻ, തഖിയും മുഅ്മിനുമായ ഒരാള്. അപ്പൊ മുത്തഖിയായ മുഅ്മിനായ ഒരാള്, കാന ലില്ലാഹി വലിയ, അവനാണ് അള്ളാഹുവിന്റെ വലിയ. അപ്പൊ ഇതാണ് അതിന്റെ നിർവചനം, മുഅ്മിനായ മുത്തഖിയായ ആള്. അതല്ലാതെ അത് പ്രത്യേക ഒരു പച്ച ഷാളിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമല്ല ഔലിയാക്കൾ എന്നുള്ളത്. മുഅ്മിനായിട്ടുള്ള, മുത്തഖിയായിട്ടുള്ള ആരൊക്കെണ്ടോ അവരൊക്കെ വലിയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഇനി അവർക്ക് അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരാൾ വലിയായിട്ട് അറിയപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ വലിയായിത്തീരണമെങ്കിൽ അതിന്റെ നിബന്ധനയാണോ അയാൾക്ക് കറാമത്ത് ഉണ്ടാകുക എന്നുള്ളത്? കറാമത്ത് ഉണ്ടെങ്കിൽ മാത്രമാണോ ഒരാൾ വലിയായിട്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആ വലിയ എന്ന് പറഞ്ഞാൽ മുത്തഖിയായ മുഅ്മിനായിട്ടുള്ള ആളുകളക്കാരാണ്, അള്ളാഹുവിന്റെ വലിയാണ്. വമല്ലം യക്കുൻ കദാലിക ഫലൈസബി വലിയല്ല, ഒരാൾ മുഅ്മിന് മുത്തഖി ആയിട്ടില്ലെങ്കിൽ അവൻ ആരല്ല, അള്ളാഹുവിന്റെ വലിയല്ല എന്നുള്ളതാണ് ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്. ഈ അഞ്ചാമത്തെ അസ്ലിൽ നമ്മൾ വിശദീകരിച്ച യൂനുസിലെ ആയത്തുണ്ടല്ലോ, ഏതാലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വഖാനു യത്തഖൂൻ എന്നുള്ള ആയത്തിൽ പറഞ്ഞല്ലോ, ഇതിന്റെ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചു. ആ ടെക്സ്റ്റിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, യുഖബിറു തആല അല്ലാഹു അറിയിക്കുന്നു, അന്ന ഔലിയാഹു അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ഹുമുല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അവർ ഈമാനുള്ളവരാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. കമാ ഫസ്സറഹു റബ്ബുഹും, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫകുല്ലു മൻ കാന തഖിയൻ കാന ലില്ലാഹി വലിയ. കണ്ടോ, സിമ്പിളായിട്ട് വിശദീകരിക്കുകയാണ്. എന്താ ഫകുല്ലു മൻ കാന തഖിയൻ, മുത്തഖിയാകുന്ന എല്ലാവരും ആരാണ്? കാന ലില്ലാഹി വലിയ, അള്ളാഹുവിന്റെ വലിയാണ്. അപ്പൊ ആരൊക്കെ മുത്തഖിയാണോ, ആരൊക്കെ മുഅ്മിനാണോ, അതിന്റെ തഫ്സീറിലാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നെ ഈ അസ്ലി ആയിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് ഒറിജിനൽ എന്നുള്ളത്. അപ്പൊ അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചുള്ളത്. ഇബ്നു ഹജർ വലീനെ സംബന്ധിച്ച് പറഞ്ഞു, അൽ മുറാദു ബി വലിയില്ല, അള്ളാഹുവിന്റെ വലിയ കൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? അൽ ആലിമു ബില്ലാഹി തആല. അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, ആരാണ് അള്ളാഹുവിന്റെ വലിയ? ആര്? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്ന്, അൽ ആലിമു ബില്ലാഹി തആല, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചറിഞ്ഞ ആള്. രണ്ട്, അൽ മുവാലിബു അലാ തഅതിഹി, പതിവായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. മൂന്ന്, അൽ മുഖ്ലിസു ഫി ഇബാദത്തിഹി, അവന്റെ ഇബാദത്തിൽ അവൻ മുഖ്ലിസായിരിക്കും, ഇഖ്ലാസോട് കൂടിയിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും അള്ളാഹുവിന് തുടർച്ചയായിട്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുകയും ചെയ്ത ആളാണ് ആര്? വലിയ. ആരാ വിശദീകരിച്ചത്? ഇബ്നു ഹജർ വിശദീകരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി മറ്റു സ്ഥലത്ത് പറഞ്ഞു, ഫകുല്ലു മൻ കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയ. നേരത്തെ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അതേപോലെ തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ആര്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഇത് സംബന്ധമായിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെ, അതിലേക്കുള്ള ചില വിശദീകരണങ്ങളൊക്കെ നമ്മുടെ ഷറഹുകളിൽ വായിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തില് മഹബ്ബത്ത്, ഖുർബത്ത്, ഇങ്ങനെ അള്ളാഹുവിന്റെ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുപ്പം നേടിയ, അള്ളാഹുവിന്റെ സ്നേഹം നേടിയിട്ടുള്ള ആളുകൾ, അള്ളാഹു അവരെ സ്നേഹിക്കും, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കും. എല്ലാ സന്ദർഭത്തിലും നിരന്തരമായി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ എല്ലായിടത്തും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാതെ ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖിയായിട്ടുള്ള മുഅ്മിനായിട്ടുള്ള ആളുകൾക്കാണ് എന്ത് പറയുന്നത്? വലിയ, അല്ലെങ്കിൽ ഔലിയാഉല്ലാ എന്ന് പറയുന്നത്. അതിന് ചുരുക്കത്തിൽ പണ്ഡിതന്മാർ താരീഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു, അൽ വിലായത്തു ഫിസ്തിലാഹി ഷറഈ, ഷറഇന്റെ ഭാഷയിൽ സാങ്കേതികമായിട്ട് വിലായത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ഔലിയാ, അതിൽ നിന്നാണ് വിലായത്ത് എന്നുള്ള പദത്തിൽ നിന്നുണ്ടാകുന്നത്, വിശദീകരിച്ചിട്ട് പറയണം. അതെന്താണ് ഈ വിലായത്ത്, അല്ലെങ്കിൽ വലിയ, അല്ലെങ്കിൽ ഔലിയാ? മർത്തബത്തുൻ ഫിദ്ദീനി അളീമ, ദീനിലെ മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാനമാണത്. ലാ യബ്ലൂഹൽ ഇല്ലൽ മുഅ്മിനു തഖിയോ, മുത്തഖിയായിട്ടുള്ള ഒരു മുഅ്മിൻ അല്ലാതെ അത് പ്രാപിക്കാൻ കഴിയില്ല, ആ സ്ഥാനം നേടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ മുഅ്മിനായ മുത്തഖിയായൊരു മുഅ്മിൻ അല്ലാതെ ആ സ്ഥാനം നേടിയെടുക്കാൻ കഴിയില്ല. അല്ലാതെ ഖാമ ബിദ്ദീനി ലാഹിറൻ വ ബാത്തിനൻ, അതായത് ബാത്തിനായിട്ടും ലാഹിറായിട്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ദീനി കാര്യങ്ങളൊക്കെ ദീനനുസരിച്ചിട്ട് ജീവിക്കുന്ന, അവ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഹറാമുകൾ ചെയ്യരുത്, തെറ്റുകൾ ചെയ്യരുത്. ആളുകൾ അറിഞ്ഞിട്ടാണെങ്കിലും ശരി, അറിയാതെയാണെങ്കിലും ശരി, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, തെറ്റുകളൊന്നും ചെയ്യാത്ത, മുത്തഖിയായിട്ടുള്ള, മുഅ്മിനായിട്ടുള്ള ഒരാൾ നേടിയെടുക്കുന്ന ഒരു മർത്തബ, ഉന്നതമായിട്ടുള്ള ഒരു പദവി, അതാണേത് വലിയ, വിലായത്ത്, ഔലിയ എന്നുള്ളത്. അപ്പൊ അങ്ങനെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹം നേടുക. അവർ അള്ളാഹുവിനെ വളരെയധികം സ്നേഹിക്കും, അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും അവർ ചെയ്യൂല. അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കും. അങ്ങനെ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന ആളുകളാണ് ആര്? ഔലിയാക്കൾ എന്നുള്ളത്. അതാണ് മഹബ്ബത്ത്, ഖുർബത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അസല് തന്നെയാണിത്. കാരണം ഏറ്റവും കൂടുതൽ ശിർക്കിലേക്കും വിദേശത്തിലേക്കൊക്കെ ആളുകൾ പോകുന്നത് ഇതെന്താന്നുള്ളത് തിരിയാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ അവനാവില്ല എന്നുള്ളിടത്തേക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കും. പിന്നെ അവിടെ ജാറങ്ങളായി, ദർഗകളായി, ശിർക്കായി, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കലായി, ദുആയായി, അത് കാര്യങ്ങൾ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ജാഹിലീങ്ങളായ ജനങ്ങളെ ചൂഷണം ചെയ്യാണ് ചില ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള വിശദീകരണമാണ് അഞ്ചാമത്തെ അസല്. ബാക്കിയുള്ളത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക.